Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Ani Jagat Prakashikinnathu. Atmavu Jagatin Bijamanu. നാമരൂപങ്ങൾ ജഗത്തിന് ബീജമാണ്. കാരണം ജഗത് അനുഭവം ഇതാണല്ലോ ഈ ജഗത്ത് എന്ന് പറയുന്നത്, അല്ലാതെ ജഗത്ത് എന്ന് പറയുന്നു ഈ അനുഭവം, ഈ ജാഗ്രത അനുഭവം. ഈ അനുഭവം ആകെ എന്താണ്? നാമരൂപങ്ങളാണ് ഈ അനുഭവം. വിഭിന്ന ആകൃതികൾ, വിഭിന്ന ശബ്ദങ്ങൾ, അതുതന്നെയാണ് രാമനും കൃഷ്ണനും കേശവനും എല്ലാം. അപ്പൊ ഈ ജഗത്തിന് ബീജമായിട്ട് ആ നാമരൂപങ്ങളെ പറയാം. ആ നാമരൂപങ്ങൾ എവിടെ? അത് ആത്മസ്ഥമാണ്. സ്വാത്മസ്ഥയോഹ നാമരൂപയോഹ ജഗത് ബീജഭൂതയോഹ. നിർവോഢ വ്യാകർത്ത അതിനെ പ്രകടമാക്കുന്നത് തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ജാഗ്രത അനുഭവം ഇതെവിടെ നിന്നുണ്ടായി? ഒരൊറ്റ ഉത്തരമേ പറയാൻ പറ്റും, മറ്റൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നത് മുതലുണ്ടായി. അനുഭവത്തെ കുറിച്ച് ചോദിക്കുന്നു. പുറത്ത് നോക്ക് പറയാം, വിത്തിൽ നിന്ന് മാവുണ്ടായി, മാവിൽ നിന്ന് വിത്തുണ്ടായി എന്നെല്ലാം പറയാം. പക്ഷെ ഈ അനുഭവം, ഈ പ്രതീതിയുടെ തലത്തിൽ തന്നെ ഉണ്ടായത് ഇവിടെ നിന്ന്, സ്വപ്നത്തെയോ തന്നെ നിന്ന് തന്നെ, മറ്റൊരിടത്തു നിന്നും ഉണ്ടായില്ല. പ്രതീതി അനുഭവം, അനുഭവത്തിൽ നമ്മൾ ഘനമാനങ്ങളെയൊക്കെ ആരോപിക്കുകയാണ്, നാമ രൂപങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ്. അതിലാണ് പിന്നീട് നമ്മൾ കാര്യകാരണഭാവങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇത് പ്രതീതി നിലനിൽക്കുന്നതാണ്. സർവവും സ്വപ്നസ്തയോഹോ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ജഗത് ബീജഭൂതയോഹോ അതെവിടെ നിന്ന് വന്നു? ഈ ജാഗ്രത മുമ്പ് എന്തായിരുന്നു? അവിടെ നിന്ന് വന്നു. ജാഗ്രത്തിൽ ഇതെല്ലാം സ്വപ്നസ്ഥമായിരുന്നു, തന്നെ തന്നെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് തന്നെ പ്രകടമായി. ജാഗ്രത്തിനും അവിടെ തന്നെ പ്രകടമായി നിലനിൽക്കുന്നു. സുഹൃത്തിൽ ഇത് പ്രകടമായി തന്നെയുള്ളൂ, ജാഗ്രത്തിൽ ഇത് പ്രകടമായി, തന്നിൽ ഉള്ളതല്ലേ പ്രകടമാകും. ഇതെല്ലാം തന്നിൽ നിന്ന് തന്നെ പ്രകടമായതാണ്. അതിന്റെ നിർവഹിത നിർവോഢ വ്യാകർത്ത അതിനെ ഇങ്ങനെ പ്രകടമാക്കുന്നവൻ, അതാണ് ഈ ആകാശം, അതാണ് ആത്മാവ്. അതിനെന്തുകൊണ്ട് ആകാശം എന്ന് പറഞ്ഞു? പറഞ്ഞു അശരീരത്വ സൂക്ഷ്മത്വ ആകാശസ്വരൂപമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ സർവവും നിലനിൽക്കുന്നത്. ബാഹ്യമായ ആകാശസ്വരൂപമായി, അതുപോലെ ആന്തരികമായ ഈ ആത്മാകാശസ്വരൂപമായിട്ടാണ് ഇത് സർവതും നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞുള്ള ഹർദാകാശം അതിനെ വ്യക്തമാകുന്നതിന് വേണ്ടി പറയുകയാണ്. ഹേ നാം രൂപേ ഇതന്തര യസ്യ ബ്രഹ്മണോ അന്തര മധ്യേ വർത്തത്തെ. ഈ നാമരൂപങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു? സ്വാത്മസ്ഥം തന്നെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതന്തര ബ്രഹ്മം എന്നുള്ളൊരു പേര് പറയുന്നു. ഈ പ്രതീതിയിലാണല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത്. പ്രതീതിയെ മാറ്റുക, നാമരൂപങ്ങളെ നിലനിർത്തുക, അത് ആർക്കെങ്കിലും സാധ്യമാകും? ആകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് ഏതുപോലെയാണോ ഹേനസ്ഥാനീയോ തലിലസീവ വെള്ളത്തിലെ നുരയും പതയും പോലെ വേർതിരിക്കാൻ വയ്യാതെ, ബോധത്തിൽ നിന്ന് നാമരൂപങ്ങളെ വേർതിരിക്കാൻ കഴിയാതെ, നാമരൂപ മിശ്രമായി ഈ ബോധത്തിന്റെ പ്രകാശമായി ഇത് നിലനിൽക്കുന്നു. യസ്യ ബ്രഹ്മണോ അന്തര മധ്യേ വർത്തതെ തയോർവ നാമരൂപയോർ അന്തര മധ്യേ നാമരൂപാഭ്യാം അസ്പൃഷ്ടം എതിത്യേതത് തദ്ബ്രഹ്മ. ഇത് രണ്ടു തരത്തിലും പറയാം. ഒന്ന്, ബ്രഹ്മത്തിൽ ഈ നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ബോധത്തിൽ, ഈ പ്രജ്ഞയിൽ, ഈ അറിവിൽ ഈ നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു. തിരിച്ചും പറയുന്ന എന്താണ്? നാമരൂപയോ അന്തര ഈ നാമരൂപങ്ങളിൽ എന്ന് തന്നെ പറയും. മധ്യേ ഈ നാമരൂപങ്ങളിൽ ഈ ബോധം സ്ഥിതി ചെയ്യുന്നു അല്ലെ. ഇതിനെ വേർപിരിക്കാൻ പറ്റും. ഈ ചിത്തിനെ ഉടലിൽ നിന്നോ ഉടലിന് ചിത്തിൽ നിന്നോ വേർപിരിക്കാൻ പറ്റില്ല. ഈ നാമരൂപങ്ങളിൽ നിന്ന് ബോധത്തെയോ ബോധത്തിൽ നിന്ന് നാമരൂപങ്ങളെയോ വേർതിരിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ പ്രതീതി. ഒരു ശബ്ദം അകാരം, ആ ശബ്ദത്തെ നമ്മൾ ഉച്ചരിക്കുന്നു, ആ ശബ്ദത്തെ നമ്മൾ ശ്രമിക്കുന്നു, ആ ശബ്ദത്തെ കുറിച്ചുള്ള ബോധമുണ്ടായി. ഇനി ഒന്ന് ശ്രമിച്ചു നോക്കുക, ബോധത്തിൽ നിന്ന് ശബ്ദത്തെ മാറ്റുക, ശബ്ദത്തിൽ നിന്ന് ബോധത്തെ മാറ്റുക, ഇത് സാധ്യമല്ല. എന്നാൽ ആ ശബ്ദത്തിന് മുമ്പും ബിംബും ഈ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയാം എന്താണ് ഇത് നാമരൂപ അസ്പൃഷ്ടം. ഇതുമായിട്ട് അത് പരമാർത്ഥ ബന്ധമില്ലാതിരിക്കുകയാണ്. ആ ബോധത്തിന് വന്നും പോയും ഇരിക്കുകയാണ്, പക്ഷെ വേർതിരിക്കാൻ അതാണ് ഈ ബ്രഹ്മം. അപ്പൊ തന്റെ ഹർദാകാശത്തിലുള്ള ബ്രഹ്മത്തെ അതിനങ്ങനെ പറയും. ഈ ബ്രഹ്മം അന്യമായി പോകാതിരിക്കാനാണ്. എന്തോ ഒരു വലിയ സാധനം, പിടികിട്ടാത്ത ഒരു സാധനം എന്നുള്ള ബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിലെന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മനസ്സ് തന്നെ. മാംസപണ്ഡമാണ് മനസ്സെന്ന് പറയുന്നത്. എന്താ ഈ ബോധം തന്നെ, അറിവ് തന്നെ. അറിവിൽ ഇത് പ്രകാശിക്കുന്നു. അറിവിനെ ഇതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ, ഇതിനെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. എന്താ ശബ്ദത്തിൽ നിന്ന് അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. നാമത്തെ രൂപത്തെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. കാരണം അങ്ങനെ വേർതിരിക്കണമെങ്കിൽ അത് ജാഗ്രതയിലായിരിക്കും. ജാഗ്രതയിൽ അത് ചേർന്നിരിക്കും. അതിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. അല്ല, ഇതിനെ വേർതിരിക്കണമെങ്കിൽ നേരെ സുഷുപ്തിയിലേക്ക് പോകും. അവിടെ ഇത് വേർതിരിവിട്ട് നടക്കത്തുന്നില്ല. അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. അപ്പോൾ ജാഗ്രതയുടെ കാര്യം പറയുകയാണ്. ഇത് അതിസമയം നാമരൂപ വിലക്ഷണവുമാണ്. ഈ അകാരം ഉണ്ടാകുന്നതിന് മുമ്പും ബിംബും അതുണ്ടായിരുന്നു. ഇനി രൂപങ്ങളെല്ലാം വിട്ടിട്ട് അത് സുഷുപ്തിയിൽ അത് ഏകനായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് യദ്യപി നാമരൂപാഭ്യം അസ്പൃഷ്ടം തഥാപി തയോർ നിർവോഢം ഏവന്ലക്ഷണം ബ്രഹ്മ. വാസ്തവത്തിൽ ഇത് നാമരൂപങ്ങളിൽ നിന്ന് വിട്ടിരിക്കുക തന്നെയാണ്. പക്ഷെ ഈ നാമരൂപങ്ങളെ നിലനിർത്തുന്നത് ഇത് തന്നെ, അതിന് പ്രകടമാകുന്നതും അതിന്റെ നിർവോഢ അതിനെ നിർവഹിപ്പിക്കുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്നത് തന്നെ. ഇത് നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ട് സുഷുപ്തിയിലിരുന്നു, ജാഗ്രതയിൽ വന്ന് ഇത് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതത്തിൽ എത്ര സമർത്ഥനായാലും ശരി, അവന് ഈ ബോധത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ സാധ്യമല്ല. ഇവരെ സമാധി പറ്റത്തില്ല, അത് ജാഗ്രതല്ല. ജാഗ്രതയിലെ കാര്യം പറയുകയാണ്, അതിനെ വേർതിരിക്കാൻ കഴിയില്ല. മൂർച്ചയെന്നോ സമാധിയെന്നോ സുഷുപ്തിയെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജാഗ്രതല്ല. അതാണ് ഇതരേതര താതാത്മ്യം. ഇതരേതര വിവേകേന അന്യസ്മിൻ അന്യോന്യ ധർമാംശ അധ്യസ്യ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ഇതമേവ മൈത്രേയീ ബ്രാഹ്മണേന ഉക്തം ചിന്മാത്ര അനുഗമ സർവത്ര ചിസ്വരൂപത്തെ ഏവേദി ഗമ്യതേ ഏകവാക്യത. ഇതാണ് മൈത്രേയീ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ബൃഹദാരണ്യത്തിൽ പറഞ്ഞത് വിഷയത്തെ കുറിച്ചാണ്. ചിന്മാത്ര അനുഗമ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന കേവലമായ ചിത്ത്, അതിനാണ് നേരത്തെ ഞാൻ ബോധം അറിവ് പ്രജ്ഞ എന്നെല്ലാം പറഞ്ഞു. ആ ചിത് മാത്ര അനുഗമ സർവത്ര എന്ന് വെച്ചാൽ ഈ ദൃശ്യത്തിലെല്ലാം നാമരൂപങ്ങളിലെല്ലാം കേവലം ആ ചിത്തിന്റെ പ്രഭാവമാണ്. ചിസ്വരൂപത്തെയവ ഇതിഗമ്യതേ അത്യന്തികമായി അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം ആ ചിത് സ്വരൂപം തന്നെ ഈ ജാഗ്രതത്തിലും നാമരൂപങ്ങളായി ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവയെ ചിത്തിൽ നിന്നും വേർപിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ചിത്ത് തന്നെയാണ്. ചിത്ത് നാമാത്മകമായി രൂപാത്മകമായി വരുന്നു. ഇതിനെ പ്രതീതി എന്ന് പറയുന്നു. കഥം തദവഗമ്യതേത്യാത്മാത്മാഹി നാമ സർവജന്തുനാം പ്രത്യേക ചേതന പറയുന്നത് എന്റെ സ്വരൂപമാണ്. ബോധം തന്റെ സ്വരൂപമാണ്. പ്രത്യേക ചേതന സ്വസംവേദ്യ സ്വസംവേദ്യമാണ്. അതനുഭവരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് അജ്ഞേയമല്ല, പ്രസിദ്ധ. അതുകൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. തേനൈവ സ്വരൂപേണ ഉന്നീയ അശരീരോ വ്യോമോ സർവഗത ആത്മാ ബ്രഹ്മേത്യവഗന്തവ്യം. അത് അശരീരമായ ആകാശത്തുപോലെ സർവഗതമായ സ്വസ്വരൂപമാണ് എന്ന് അറിയേണ്ടതാണ്. തച്ചാത്മാ ബ്രഹ്മ അമൃത അമരണധർമ്മ. അത് അമൃതമാണ്, അമരണധർമ്മമാണ്. ഇനി വരുന്നത് മന്ത്രഭാഗമാണ്. അത് ഊർധ്വം മന്ത്ര. കാരണം അവിടെ അവസാനം ഒരു ആവർത്തനം വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു അത് മന്ത്രമാണ് എന്ന് വെച്ചാൽ. ഇതുവരെ ഉള്ളത് ബ്രാഹ്മണ ഭാഗം. എന്താണ് പ്രജാപതി ചതുർമുഖ തസ്യ സഭാം ഭീഷ്മ പ്രഭുവിമിതം ഭീഷ്മ പ്രബദ്ധീകരിച്ചു. ഉപാസകന് കാമനകളുണ്ടല്ലോ. ബ്രഹ്മലോകത്തെ കുറിച്ച് അവന്റെ കൽപ്പനയാണ്. എന്താണ് അത്? ചതുർമുഖന്റെ സഭയാണ്. അവിടെ എത്തിച്ചേരണം. കിഞ്ചൈശോഹം വീശോ നാമ ആത്മാഹം ഭവാമി ബ്രാഹ്മണാന. ഞാൻ യശസ്സിയായിത്തീരുന്നു, ബ്രാഹ്മണരുടെ യശസ്സിയായിത്തീരുന്നു എന്ന് വെച്ചാൽ ബ്രാഹ്മണനിൽ എന്തെല്ലാം യശസ്സിന് ഹേതുക്കളായിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് ഞാൻ യശസ്സിയായി മാറുന്നു. ബ്രാഹ്മണ ഏവ ഹി വിശേഷത തം ഉപാസതേ തത് തേഷാം യശോ ഭവാമി. ബ്രാഹ്മണൻ അതിനുപാസിക്കുന്നു. എങ്ങനെ? സദ്വൃത്തനായി സദ്ഗുണങ്ങളോടുകൂടി അതിനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് അവൻ യശസ്സുള്ളവനായി തീരുന്നു. അതുകൊണ്ട് ആ യശസ് ഉപാസകന് യശസ്സും ആവശ്യമാണ്. തഥാ രാജ്ഞാം വിശാം രാജാവ് എന്ന് വെച്ചാൽ ക്ഷത്രിയൻ. വിശൻ എന്ന് പറഞ്ഞ വൈശ്യൻ. ഇവരെല്ലാം ഇതിനെ ഉപാസിക്കുന്നവരാണ്. മുഖ്യമായി ഉപാസിക്കുന്നവരെ എടുത്ത് കാണിക്കുന്നു. അധികൃതായ വേദി ഭാഷകാരൻ പറയുന്ന അവരെല്ലാം ഉപാസനയ്ക്ക് അധികാരികളാണ്. ഉപാസനെ കുറിച്ചും എല്ലാം പറയുമ്പോൾ ഭാഷകാരനുടനെ അവിടെ അധികാര ചിന്തയെ കൊണ്ടുവരും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരാണ് ഇതിന് അധികാരികൾ. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് പറഞ്ഞു എന്നാ പറയുന്നു. ശേഷാമപ്പി ആത്മാഭവാമി. അവരെല്ലാം യശസ്വികളായിരിക്കുന്നു. ഞാൻ യശസ്വിയുടെ ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ താൻ സ്വയം യശസ്വിയായിത്തീരുന്നു ഉപാസനയിലൂടെ. തദ്ദേശോഹം അനുപ്രാപ്തിമിച്ഛാമി. അതാണ് എന്റെ താല്പര്യം. ആ യശസ് എനിക്കും കൈവരണം ഉപാസനയിലൂടെ. അവന് കാമന ഉണ്ടല്ലോ. സഹാഹം യശസ്സാം ആത്മനാം ദേഹേന്ദ്രിയ മനോബുദ്ധി ലക്ഷണാം ആത്മാ. ഞാൻ ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നു. എന്നിലാണ് യശസ് ഞാൻ സ്വയം യശസ്സല്ല, ഞാൻ സർവസ്വരൂപനായിരിക്കുന്നു. കിമർത്ഥമഹമേവം പ്രബദ്ധേരി വിച്ചതേ ശ്വേതം വർണ്ണത പക്വഭദ്രസമം വിരോഹിതം തത് അദത്തം ദന്തർഹിതം വ്യദത്തം ഭക്ഷയിതൃത്രീവ്യഞ്ജനം തത്സേവിനാം തേജോബല വീര്യ വിജ്ഞാന ധർമാണാം അപഹന്ദ്ര വിനാശയിതൃ ഇത്യേതദ്ദേവ ലക്ഷണം ശേതം ദിന്ദും പിച്ഛലം തമ്മാം അഭിഗമാ അഭിഗച്ഛേയം ദുർവചനം അത്യന്ത അനർത്ഥഹേതുത്വ പ്രദർശനാർത്ഥം. ഞാൻ ഉപാസന ചെയ്യുന്നു. ഉപാസനയിലൂടെ ഞാൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കണം. ഇനി വീണ്ടും എനിക്കൊരു ജന്മം ഉണ്ടാകരുത്, വീണ്ടും എനിക്കൊരു ഗർഭവാസം ഉണ്ടാകരുത്. അതാണ് അതിനെ വർണ്ണിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ഗർഭവാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശേതം വർണ്ണത ഗർഭസ്ഥിതിയെ കുറിച്ച് പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. കാരണം ഇവിടെ ഉപാസകൻ പുരുഷനാണ്. പുരുഷവാചിയായ ശബ്ദം കൊണ്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉപാസകൻ ഇവിടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപാസനയാണ് ചെയ്യുന്നത്. അയാൾക്ക് ബ്രഹ്മചര്യാദി സാധനകളോടുകൂടി വേണം ഉപാസന അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് തന്റെ സാധനയ്ക്ക് ഭംഗം വരരുത് എന്നാണ് ഉപാസനയിൽ നിന്ന് അവൻ ദർശനാകുന്നു. അതും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജന്മം, ഗർഭവാസം തുടങ്ങിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ അഹിംസൻ സർവഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ സഖല്യവും വർത്തയൻ യാവദായുഷം ബ്രഹ്മലോകം അഭിസംബദ്ധ്യതേ നച പുനരാവർത്തതേ നച പുനരാവർത്തതേ തദ്ഹേതദാത്മജ്ഞാന സോപകരണം ഓമിത്യേതക്ഷരമിത്യാദേഹി സഹുപാസനഹി തദ്വാചകേന ഗ്രന്ഥേന അഷ്ടാധ്യായി ലക്ഷണേന തഹ ബ്രഹ്മ ഹിരണ്യഗർഭ പരമേശ്വരോ വാ തദ്വാരേണ പ്രജാപതയേ കശ്യപായ ഉവാച. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ശരിക്കും പറയുകയാണ്. ഈ എട്ട് അധ്യായങ്ങളോടുകൂടി ഇതിൽ ഉപാസനയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു. ഇവിടെ അവസാനം ഇതെന്താണ്? ഹിരണ്യഗർഭൻ ബ്രഹ്മ പരമേശ്വരൻ അത് കശ്യപ പ്രജാപതിക്ക് ഉപദേശിച്ചു. അസൂപി മനവി സുപുത്രായ പ്രജാപതി സുപുത്രനായ മനുവിന് ഉപദേശിച്ചു. ഗീതയിൽ പറയുന്ന പോലെ മനു പ്രജാഭ്യ മനു പ്രജകൾക്ക് വേണ്ടി ഇത് ഉപദേശിച്ചു. നിത്യവിശ്രുത്യർത്ഥ സമ്പ്രദായ പരമ്പരയ അഗതം ഉപനിഷത് വിജ്ഞാനം അദ്യാപി വിച്ചു അവഗമ്യത. ഇത് ഇങ്ങനെ ശ്രുതി താല്പര്യ സമ്പ്രദായം അത് പ്രത്യേകം പറയുന്നു. ശ്രുതി സമ്പ്രദായമല്ല, ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ച ആ സമ്പ്രദായത്തിലൂടെ പരമ്പരയായി വന്നു കഴിഞ്ഞതാണ്. അല്ലാതെ ആർക്കും ഇത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നുവെന്നല്ല. ഉപനിഷത് വിജ്ഞാനം, ആ ഉപനിഷത് വിജ്ഞാനം ഇന്നും ഭാഷകാരൻ പറയുന്നു അന്ന് ഇന്നും വിദ്വത് അവഗമ്യതേ വിദ്വാൻമാരിൽ ഉപാസന വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഉപാസനവാ ജ്ഞാനിയാകും. ഇതിന് രണ്ടുമുണ്ട്. അതുകൊണ്ട് രണ്ടു കൂട്ടരിലും ഇതുണ്ട്. ദൈവശ്രേഷ്ഠാധ്യായ ത്രയേ പ്രകാശിത ആത്മവിദ്യാ സഫല അവഗമ്യതേ തഥാ കർമ്മണ ന കശ്ചന അർത്ഥ ഇതി പ്രാപ്തേ തദാനർത്ഥയ്ക്ക് പ്രാപ്തി പരിചീക്ഷയ ഇതം കർമ്മണോ അവിദ്വത്തിൽ അനുഷ്ഠീയ മാനസ്യ അവിശിഷ്ട ഫലവത്വേന അർത്ഥവത്വം വെച്ചത് പറയുന്നു. ഈ വേദം മുഴുവൻ പ്രമാണമാണ്. അതിലെ ഈ ജ്ഞാനം ഉപാസന ഇതെല്ലാം മുഖ്യമാണെങ്കിലും ഇവിടെ അവസാന ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞത്. ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം സഫലമാണ്. അപ്പോ മുമ്പ് വന്ന കർമ്മങ്ങളോ അത് സഫലമാണ്. എന്നാ കർമ്മണം കശ്ചനാർത്ഥ ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് ധരിക്കരുത്. തദാനർത്ഥിക്ക് പ്രാപ്തി പരിചിഹേഷ കർമ്മം അനർത്ഥമാണെന്ന് വരുമോ? അത് വരാൻ പാടില്ല. ആ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി കർമ്മം വാസ്തവത്തിൽ അവിദ്വദ്ഭിർ അനുഷ്ഠീയ മാനസ്യ വിദ്വാൻമാരാണ് അത് അനുഷ്ഠിക്കുന്നതെങ്കിലും വിശിഷ്ട ഫലവത്വേന അതിനും വിശിഷ്ടമായ ഫലമുണ്ട്. അതുകൊണ്ട് അർത്ഥവത്വം അതിനും പ്രയോജനമുണ്ട്. അതാണ് അടുത്ത് പറയുന്നു. ഇവിടെ പൊതുവെ പറയുന്നു അതാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് കേവലം സന്യാസിക്ക് വേണ്ടി മാത്രമല്ല, സന്യാസിക്കും ആകാം. എങ്ങനെ? ആചാര്യകുല വേദം അധ്യയിക്കുക, ആചാര്യകുലത്തിൽ നിന്ന് വേദം അധ്യയനം ചെയ്യണം. സഹ അർത്ഥതോ അധ്യയനം കൊടുത്തോ അർത്ഥബോധത്തോടുകൂടി ചെയ്താൽ അല്ലെ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. യഥാവിധാനം യഥാസ്മൃതിക്തൈ നിയമേരുക്തഹ സൻ സ്മൃതികളിൽ പറയുന്ന നിയമങ്ങളെല്ലാം, സ്മൃതികളെന്ന് പറഞ്ഞാൽ ഗ്രഹീയ കൽപ്പസൂത്രങ്ങളെല്ലാം പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിച്ച് വേദ അധ്യയനം ചെയ്ത് സർവസ്യാഭിവിദ്യേ സ്മൃതിയുക്തസ്യ ഉപപ്രവാണകം പ്രതി കർത്തവ്യത്വേ ഗുരു ശുശ്രൂഷായാഹ പ്രാധാന്യ പ്രദർശനാർത്ഥമാഹ. ഇവിടെ പറയുന്നത് ഉപകുർവാണ ബ്രഹ്മചാരിയെ കുറിച്ചാണ്. അതായത് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്ന, മുമ്പ് വന്നിട്ടുണ്ടോ ഈ ചർച്ച എവിടെയോ, ഉപകുർവാണ ബ്രഹ്മചാരിയെ കുറിച്ച്. വിദ്യ അഭ്യസിക്കുന്നു, അതിനുവേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്നു. നൈഷിക ബ്രഹ്മചാരിയല്ല, അയാളുടെ എന്താണ് ഗുരു ശുശ്രൂഷായ കർത്തവ്യത്തെ ഗുരു ശുശ്രൂഷ ആണ് അയാളുടെ മുഖ്യമായ കർത്തവ്യം എന്ന് പറയുന്നു. ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ അത് ചെയ്തേ തീരും. സ്മൃതിയുക്തയോ ഉപകുർബാണകം പ്രതി കർത്തവ്യത്വേ, അതാണ് വിധി എന്ന് പറഞ്ഞത്. സ്മൃതികളെല്ലാം മറ്റും പറഞ്ഞിരിക്കുന്ന അതാണ്. വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഗുരുകുലത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് ശുശ്രൂഷ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ പ്രാധാന്യ പ്രദർശനം, അത് മുഖ്യമായ ഒരു കാര്യമാണ്. കാരണം അത് അവന്റെ അന്ധകരണം ശ്രദ്ധിക്കാൻ പറ്റും, അത് ആവശ്യമാണ്. ഗുരോഹ കർമ്മയ കർത്തവ്യം തത്കൃത്വ, ഗുരുവിന് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്യണം, അതാണ് മുഖ്യം. അതാദ്യം ചെയ്യണം പറയുന്നു. ഇതാണ് സ്മൃതി പറയുന്നത്. എന്നിട്ട് കർമ്മശൂന്യോയോ അതിശിഷ്ടകാല സ്ഥീനകാലേന വേദം അതീത്യ. അപ്പോൾ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് മാത്രം വേദം പഠിച്ചാൽ മതി, ബാക്കി സമയമെല്ലാം കർമ്മം ചെയ്യണമെന്നാണ്. രാവിലെ ഒരു മണിക്കൂർ മതി, ബാക്കി സമയം മുഴുവൻ പ്രവർത്തിക്കുക എന്നാണ് പഴയകാലത്തെ ഗുരുകുലത്തിന്റെ നിയമം. അല്ലാതെ മുഴുവൻ സമയവും നമ്മൾ വേദം അധ്യയനം ചെയ്ത് കുറച്ച് സമയം ഗുരു ശുശ്രൂഷ ചെയ്യുക അല്ല പഴയ രീതി. ഗുരു ശുശ്രൂഷ ഇനി ഇല്ല എന്ന് വന്നുകഴിഞ്ഞാൽ ആ സമയം മാത്രം വേദം അധ്യയനം ചെയ്യുക എന്നാണ്. ഇതാണ് ഉപകുർബാണ ബ്രഹ്മചാരിയുടെ നിയമം പ്രകാരം. വെച്ചാൽ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ആചാര്യകുലത്തിൽ താമസിക്കുന്ന ബ്രഹ്മചാരിയുടെ നിയമം ഇതായിരുന്നു. ഇന്ന് നമ്മൾ പരാതി പറയുന്നവരെല്ലാം ഒന്ന് ആലോചിക്കും, എന്തായിരുന്നു പഴയ നിയമം. നിയമവത അധീതോ വേദ കർമ്മജ്ഞാന ഫലപ്രാപ്തി പറയുന്നു. ഈ നിയമത്തെ അനുസരിച്ച് വേദം അധ്യയനം ചെയ്യുന്നതിന് മാത്രമേ അത് കർമ്മത്തിനും ജ്ഞാനത്തിനും ഉപകരിക്കത്തുള്ളൂ എന്നാണ് അവിടെ ഗുരു ശുശ്രൂഷയാണ് ഇവിടെ മുഖ്യമായി പറയുന്നത്. നടക്കും എന്നാ അന്യഥ അല്ലെങ്കിൽ സാധ്യം എന്താ, കൂടുതൽ സമയം അധ്യയനം ചെയ്യും, കുറച്ച് സമയം ഗുരു ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫലവത്താകത്തില്ലെന്ന് എന്ന് വ്യക്തമായി പറയുന്നു ഇവിടെ. അപ്പൊ കൂടുതൽ സമയം ജോലി എടുക്കുക, പണിയെടുക്കുക, ആശുപത്രിയിലോ സ്കൂളിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ കുറച്ച് സമയം മാത്രം പഠിക്കുക, വ്യക്തമായി പറയുന്നു. ഞാൻ പറയുന്നതെല്ലാം ശ്രുതി പറയുന്നതാണ്. അഭിസമാവൃത്തിയ ധർമ്മ ജിജ്ഞാസ സമാപയിത്വ ഗുരുകുലാൽ നിർവൃത്തിയ ന്യായതോ ധാരാനാഹൃത്യ, ഇതെല്ലാവർക്കും വേണ്ടി പറയുന്നതല്ല. കുടുംബേശത്വ ഗർഭസ്ഥ വിഹിത കർമ്മണി തിഷ്ഠൻ ഇത്യർത്ഥ. ഇനി ഉപകുർവാണ ബ്രഹ്മചാരികൾ ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവരുണ്ട്. അഭിസമാവൃത്തിയ അവിടെ വിദ്യ പൂർത്തിയാക്കുന്നു. എന്നിട്ടെന്തിന്ന് ധർമ്മ ജിജ്ഞാസ സമാപയിക്കുക, അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് ജൈമിനി പറഞ്ഞ ധർമ്മ ജിജ്ഞാസ ധർമ്മവിചാരം അത് പൂർത്തിയാക്കി നടത്തും. ധർമ്മ ജിജ്ഞാസ എന്നുവെച്ചാൽ ധർമ്മവിചാരം, അതെല്ലാം പൂർത്തിയാക്കി അതെല്ലാം മനസ്സിലാക്കി ഗുരുകുല നിർവൃത്തിയ ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോയി. ന്യായതോ ധാരാൻ ആഹൃത്യ നിയമപ്രകാരം ധാരാഗ്രഹണം ചെയ്ത് കുടുംബേ സ്ഥിത്വ കുടുംബസ്ഥിതനായി ഗാർഹസ്ഥ്യ വീത കർമ്മണി തിഷ്ഠൻ, ഗാർഹസ്ഥ്യവും വിഹിത കർമ്മമാണ് അതിൽ ചെയ്തുകൊണ്ട്. തത്രാവി ഗാർഹസ്ഥ്യ വിഹിതാന കർമ്മണ സ്വാധ്യായത്തിൽ പ്രാധാന്യ പ്രദർശനാർത്ഥം ചെയ്ത് അതിൽ തന്നെ പഠിച്ചത് വിട്ടുകളയാൻ പാടില്ല. ഗുരുകുലത്തിൽ പഠിച്ച വേദാധ്യയനം തുടരണം, സ്വാധ്യായത്തിന് പ്രാധാന്യമുണ്ട്. ശിശു വിവിക്തി അമീത്ഹാതിരഹിത ദേശീയ യഥാവതാദിന, വളരെ ശുദ്ധിയായി വൃത്തിയായി ശുദ്ധമായ സ്ഥലത്തിരുന്ന് സ്വാധ്യായം മതിയാനോ ഗുരുകുലത്തിൽ പഠിച്ചതിന് തുടർന്ന് പഠിച്ച് നൈത്യകം അധികം ചേതാശക്തി ഈർഗാത്യഭ്യാസം, നിത്യം താൻ അനുഷ്ഠിക്കേണ്ടതായ സ്വാധ്യായം എന്ന് വെച്ചാൽ സ്വശാഖയുടെ അധ്യയനം. പഴയ കാലമനുസരിച്ച് ഓരോരുത്തർക്കും ഇന്ന ഇന്ന ശാഖകളെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇന്നതെല്ലാം പോയി അത് നിർബന്ധമായും ചെയ്യണം. കഴിയുമെങ്കിൽ കുറച്ചുകൂടി വേദം അധ്യയനം ചെയ്യണം, അതെല്ലാം ചെയ്യണം. ചെയ്തിട്ട് കുർവൻ ധാർമ്മികാൻ പുത്രാൻ ശിഷ്യാംശ്ച ധർമ്മയുക്താൻ വിദധത്, അവിടെ ശിഷ്യന്മാരുണ്ടാകണം, എന്നിട്ട് മറ്റുള്ളവരെ വേദം പഠിപ്പിക്കണം, പുത്രന്മാരുണ്ടാകണം, ഇവരെല്ലാം ധർമ്മമാർഗത്തിൽ നടത്തിക്കണം. പിന്നെ പറയുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഒരുവന് ഉപാസിക്കാം, ഈ ബ്രഹ്മത്തെ സ്വന്തം ഹൃദയത്തിൽ ഉപാസിക്കാം. അല്ലെങ്കിൽ എന്താണോ ഒരു കൂട്ടം ദേഹം ഉപേക്ഷിക്കുന്നുവല്ല, കർമാണിജ സന്യസ്യ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അഹിംസൻ ഹിംസാം പരപീഡാം അകുർവൻ സർവഭൂതാനി സ്ഥവര ജംഗമാനി ഭൂതാനി അപീഡയൻ. ഹിംസിക്കാതെ, ഒന്നിനെ കൊല്ലാതുക എന്നുള്ള അർത്ഥമല്ല പറയുന്നത് ഇവിടെ. പരപീഡ കൂടാതെ, അന്യരെ പീഡിപ്പിക്കാതെ, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നിനെയും പീഡിപ്പിക്കാതെ അപീഡയൻ ചേർത്ത്. അത് വിശേഷിച്ചും സന്യാസത്തിന് വേണ്ടി പറയുന്നു. ഗൃഹസ്ഥനും അതാ പറഞ്ഞിരിക്കുന്നു. ഭിക്ഷാനിമിത്ത പഠനാദിനാഭി പരപീഡ പറയുന്നു. സന്യാസി ഭിക്ഷാടനവും മറ്റും ചെയ്യുമ്പോൾ കാലുകൊണ്ട് ഉറുമ്പിനെയും മറ്റും ചവിട്ടിക്കൊല്ലുമല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അണുക്കളും മറ്റും ഉള്ളി പോകുമല്ലോ. അങ്ങനെ പരപീഡ വരുമല്ലോ പറയുന്നു. അന്യർത്ഥ തീർത്ഥേഭ്യ തീർത്ഥം നാമശാസ്ത്ര അനുജ്ഞാവിഷയ തത് അന്യത്ര. ശാസ്ത്രം അനുവദിച്ചിട്ടുള്ളിടത്തോളം പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് വരുന്ന ഹിംസകളൊന്നും ഹിംസയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം അത് ജീവന സന്ധാരണത്തിന് അത് ആവശ്യമാണ്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പീഡിപ്പിക്കുക, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ പീഡിപ്പിക്കുക, അത് പാടില്ല. അത്യാവശ്യം വരുന്ന കാര്യങ്ങളിൽ അതിന് ഹിംസയായിട്ട് കണക്കാക്കണ്ട. ശരീരം നിലനിൽക്കണമല്ലോ. സർവാശ്രമണം ചെയ്ത് സമാനം തീർത്ഥേഭ്യോ അന്യത്ര അഹിംസയേതി പറയുന്നു. ഇത് കേവലം സന്യാസിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. വൈദികമായ നിയമം അനുസരിച്ച് എല്ലാ ആശ്രമികൾക്കും ഇത് ബാധകമാണ്. ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും സന്യാസിയും എന്താണ് അഹിംസൻ സർവാണി ഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ. ശാസ്ത്ര വിഹിതമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കാമെന്നുള്ളതല്ലാതെ ഒന്നിനെയും പരപീഡ പാടില്ല. ഇത് നിയമം സന്യാസിക്ക് വേണ്ടി മാത്രമല്ല. തീർത്ഥം നാമശാസ്ത്രാജ്ഞ തദ്വാന്യത്തിൽ സർവാശ്രമണം ചെയ്ത് സമാനം തീർത്ഥേഭ്യോ അന്യത്രയും സേവേദി. അന്യവർണയന്തി കുടുംബേവ ഏത് സർവം കുറവൻ സകല്ലോധികൃതോ യാവതായുഷം യാവജീവം നിയമവേദോക്തേന പ്രകാരേണ ഏവ വർത്തയൻ ബ്രഹ്മലോക അഭിസംബദ്ധ്യതേ ദേഹാന്തേ. ചെല്ലു പറയുന്നു, ആഗ്രഹത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഉപാസന അനുഷ്ഠിച്ച് അഹിംസാവൃത്തിത്വം സ്വീകരിച്ചു ശരീരാന്തത്തിൽ ശരീരപാദത്തിൽ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. എന്നജ പുനരാവർത്തത ശരീരഗ്രഹണമായ വീണ്ടും അവൻ ശരീരഗ്രഹണത്തിന് വേണ്ടി അവന് ജന്മമില്ല. ആ ജീവിതം അവിടെ പൂർണ്ണമാകുന്നു. പുനരാവർത്തേ പ്രാപ്തായ പ്രതിഷേധ. സ്വാഭാവികമായിട്ടും മറിച്ച് തിരിച്ചു വരേണ്ടതാണ്. പക്ഷേ അവന്റെ ജീവിത വിശുദ്ധി കൊണ്ട് അവന്റെ ഉപാസന കൊണ്ട് അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ തിരിച്ചു വരുന്നില്ല. അർച്ചരാധന മാർഗേണ കാര്യ ബ്രഹ്മലോക അഭിസംബദ്ധ്യ യാവത് ബ്രഹ്മലോക സ്ഥിതി സ്ഥാവത് തത്രൈവ തിഷ്ഠതി തഥ നാവർത്തത്തെ ഇത്യർത്ഥ. അർച്ചരാദി മാർഗത്തിലൂടെ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അതെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അവിടെ എത്തിച്ചേരുന്നു. ബ്രഹ്മലോകസ്ഥിതി എത്ര കാലം ബ്രഹ്മലോകമുണ്ടോ എന്ന് വെച്ചാൽ കൽപ്പാന്തം വരെ എന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നു. തത്ര ഏവ തിഷ്ഠതി അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. മുമ്പ് തിരിച്ചു വന്നതുപോലെ മുമ്പ് പോവുകയും വരികയും ചെയ്തതുപോലെ ആവർത്തതി സ്ഥിരഭ്യാസ ഉപനിഷത് വിദ്യ പരിസമാപ്തി ദേഹവിദ്യ പരിസമാപ്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആവർത്തിച്ചത്. ഓം മാപ്യ എന്തു മമാങ്കാനി വാക്പ്രാണചക്ഷുശ്രോത്രം അഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്വ നിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.